بسم الله الرحمن الرحيم
الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا
തന്റെ ദാസന്റെ മേൽ വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും അതിന് ഒരു വക്രതയും വരുത്താതിരിക്കുകയും ചെയ്ത അല്ലാഹുവിനെ സ്തുതി. ചൊവ്വായ നിലയിൽ തന്റെ പക്കൽ നിന്നുള്ള കഠിനമായ ശിക്ഷയെപ്പറ്റി താക്കീത് നൽകുവാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഉത്തമമായ പ്രതിഫലമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുവാനും വേണ്ടിയത്രേ അത്. ആ പ്രതിഫലം അനുഭവിച്ചുകൊണ്ട് അവർ എന്നെന്നും
കഴിഞ്ഞുകൂടുന്നതായിരിക്കും.
അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് താക്കീത് നൽകുവാൻ വേണ്ടിയുമാകുന്നു.
ബുലൂഗുൽ മറാം അൻ അദില്ലത്തിൽ അഹ്കാം, അതിൽ നമ്മളെ കിതാബിന്റെ പേര് മിൻ അദില്ലത്തിൽ അഹ്കാം, ബുലൂഗുൽ മറാം മിൻ അദില്ലത്തിൽ അഹ്കാം, അതിന്റെ തുടക്ക ഭാഗങ്ങൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ച ഭാഗങ്ങളാണ്. ഇനി നമ്മൾ ഇതിൽ 70-ാമത്തെ ഹദീസ് മുതലാണ്, 71-ാമത്തെ ഹദീസ് മുതലാണ് ഇതിൽ ഇനി നമ്മൾ പഠിക്കുന്നത്. ബുലൂഗുൽ മറാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ തുടക്കക്കാർക്ക് അടിസ്ഥാനപരമായി പഠിച്ചു പോകാനുള്ള ഒരു കിതാബാണ്. പക്ഷേ ഇതിന് കുറേ ഷറഹുകളുണ്ട്, സവിസ്തരം പ്രതിപാദിച്ച ഷറഹുകളുണ്ട്, വളരെ സംക്ഷിപ്തമായിട്ട് പ്രതിപാദിച്ച ഷറഹുകളുണ്ട്. പിന്നെ ആ ഷറഹ് എഴുതിയവരൊക്കെ ഇതിൽ നിന്ന് പിന്നെ കർമ്മശാസ്ത്ര വിധികൾ, അതേപോലെ തന്നെ കർമ്മശാസ്ത്രത്തിന്റെ നിദാനശാസ്ത്രം ഉസൂലുൽ ഫിഖ്, അതേപോലെ തന്നെ മുസ്തലഹുൽ ഹദീസ്, പിന്നെ അതേപോലെ തന്നെ ചരിത്രം, ഇങ്ങനെ പല വിഷയങ്ങളിലൂടെയാണ് ഇതിന്റെ ഷറഹുകൾ പോയിട്ടുള്ളത്. ഈ ബുലൂഗുൽ മറാം എഴുതാനുള്ള കാരണം മനസ്സിലായി. എന്തുകൊണ്ടാണ് ബുലൂഗുൽ മറാം ഇബ്ന് ഹജർ രചിച്ചത്? ആ, മകനെ പണ്ഡിതനാക്കാൻ വേണ്ടിയിട്ടാണ്. ഇബ്ന് ഹജറിന് ബദറുദ്ദീൻ അബുൽ മഅലി മുഹമ്മദ് എന്നൊരു മകനുണ്ടായിരുന്നു. ബദറുദ്ദീൻ അബുൽ മഅലി മുഹമ്മദ്, ആ മകനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഗ്രന്ഥം അദ്ദേഹം എഴുതിയത്. ആ മകനുണ്ടായതുമായി ബന്ധപ്പെട്ട ചരിത്രം ഉണ്ടല്ലേ, പണ്ട് കേട്ടിണ്ട. പിന്നെ അൽഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇമാം അബുൽ ഹജ്ജാജുൽ മിസ്സിയുടെ മകളായിരുന്നു. അബുൽ ഹജ്ജാജുൽ മിസ്സി എന്ന് അറിയപ്പെട്ട ഹദീസ് ചരിത്ര പണ്ഡിതനാണ്. അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളുണ്ടായി. ഒന്നിന് ഇമാം ഐനി കെട്ടി. ഇമാം ഐനി എന്ന ബുഖാരിക്ക് ഷറഹ് എഴുതിയ പണ്ഡിതനാണ് ഇമാമുൽ ഐനി, ഹനഫി പണ്ഡിതനാണ്. രണ്ടാമത്തെ മകളെ കെട്ടിയത് ഇബ്നു ഹജറാണ്. അപ്പോൾ വലിയ പ്രഗത്ഭ കുടുംബത്തിൽ നിന്നാണ് ഈ രണ്ട് പെൺകുട്ടികൾ. അതിലൊന്നിനെ ഐനി കെട്ടി, പിന്നെ മറ്റൊന്നിനെ ഇബ്നു ഹജറും കെട്ടി. അതിൽ ഈ ഇബ്നു ഹജർ കെട്ടിയ പിന്നെ മിസ്സിന്റെ മകൾക്ക് പെൺമക്കളെ കുട്ടികളുണ്ടായതുള്ളൂ, ആൺകുട്ടി ഉണ്ടായില്ല. അങ്ങനെയാണ് പിന്നെ ഇബ്നു ഹജറിന് പിന്നെ അതിൽ ആൺകുട്ടികളുണ്ടായില്ല, വയസ്സായി. അപ്പോൾ ഇബ്നു ഹജർ എന്ത് ചെയ്തു, ഈ വീട്ടിലൊരു വേലക്കാരി ഉണ്ടായിരുന്നു, നല്ലൊരു വേലക്കാരിയായിരുന്നു, സമർത്ഥയായ ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഇബ്നു ഹജറിന് പിന്നെ അതിനെ കല്യാണം കഴിക്കാനാണ്. പക്ഷേ ഭാര്യ സമ്മതിക്കൂല, ആദ്യ ഭാര്യ അബുൽ ഹജ്ജാജുൽ മിസ്സിന്റെ മകളാണ്. അപ്പോൾ എന്ത് ചെയ്ത് ഇബ്നു ഹജർ ഒരു ഐഡിയ പ്രയോഗിക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ ഹംബലി പണ്ഡിതനായ ഷംസുദ്ദീൻ ഉദിയാഉൽ ഹംബലിയെ സമീപിച്ചിട്ട് എന്ത് ചെയ്യണത്, അദ്ദേഹത്തെ കൊണ്ട് ഈ അടിമ പെണ്ണിനെ വാങ്ങിക്കാണ്. അത് ഇബ്നാജർ വെളുക്കം തോൽ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് നമുക്കിതിൽ വിൽക്കാന്ന് ഭാര്യനോടൊത്ത്. അങ്ങനെ ഭാര്യനോടൊത്തതിന് ശേഷം ഈ പിന്നെ ഷംസുദ്ദീനിലെ ഹംബലി അദ്ദേഹത്തോട് ഈ അടിമനെ വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വാങ്ങി വേറൊരിടത്ത് കൊണ്ടിട്ട് ഇതിനെ പാർപ്പിച്ച് അവിടെ പോയിട്ട് ഇബ്നു ഹജർ ഇതിനെ കല്യാണം കഴിച്ച്. അങ്ങനെ കല്യാണം കഴിച്ച് അതിലുണ്ടായ കുട്ടിയാണ്, അതിലാണ് ആൺകുട്ടി ഉണ്ടാണ്, ബദറുദ്ദീൻ അബുൽ മഹാലി മുഹമ്മദ്, ഇബ്നു ഹജറിന്റെ മകനാണ്. പക്ഷെ ഇബ്നു ഹജറിന് ഈ കുട്ടി ഉണ്ടായ വിവരം ഇബ്നു ഹജർ മൂടി വെച്ച്, ഭാര്യ അറിയില്ല, ആദ്യത്തെ ഭാര്യയ്ക്ക് അറിയില്ല. അങ്ങനെയാണ് പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം ഇബ്നു ഹജർ എന്ത് ചെയ്ത് തന്റെ വീട്ടിൽ പിന്നെ ശിഷ്യന്മാരൊക്കെ വിളിച്ച് വരുത്തിയിട്ട് അവർക്ക് പാർട്ടി കൊടുത്ത്. പാർട്ടി കൊടുത്ത ആദ്യത്തെ ഭാര്യന്റെ അടുത്താ, ആദ്യത്തെ ഭാര്യയ്ക്ക് അറിയില്ല ഇതിനാണ് പാർട്ടി എന്നുള്ളത്. പിന്നെ ഭാര്യ അറിഞ്ഞ്. അങ്ങനെ ഭാര്യയും ഇബ്നു ഹജറിന്റെ ഭാര്യയും ഉമ്മയും അഥവാ അബുൽ ഹജ്ജാജ് അൽ മിസ്സിന്റെ ഭാര്യയും കൂടിയിട്ട് പോയി ഇവളെ കൊണ്ടുവന്ന് ഈ അടിമ പെണ്ണിനെ കുട്ടീനെ കൊണ്ടുവന്ന് വീട്ടിൽ ഒളിപ്പിച്ച് വെച്ച്. എന്നിട്ട് ഇബ്നു ഹജർ വന്നപ്പോ ചോദിച്ച്, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ, എന്താണ് കാര്യം പറയാൻ പറഞ്ഞു. അപ്പൊ ഇബ്നു ഹജർ കളവ് പറഞ്ഞില്ല, പക്ഷെ എന്നാല് കല്യാണം കഴിച്ച് കുട്ടിയുണ്ടോന്നുള്ള വിവരവും പറഞ്ഞില്ല. പക്ഷെ ഒരു പ്രയോഗം നടത്തി, ആ പ്രയോഗം തോന്ന പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അപ്പോ ഈ പെണ്ണിനെയും കുട്ടീനെയും പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ അത് വലിയൊരു വിഷയമായി, ഇഷ്യൂ ആയി. പക്ഷെ ഇബ്നു ഹജർ വേഗം കുട്ടീനെ അവിടുന്ന് രക്ഷപ്പെടുത്തി. കുട്ടീനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ ചില സ്ത്രീകളെ നോക്കാൻ ഏൽപ്പിച്ച് പിന്നെ ഈ അടിമ പെണ്ണിനെ ഇബ്നു ഹജറിന്റെ ഭാര്യനെ പിന്നീടാണ് കുട്ടീൻ്റെ അടുത്തേക്ക് എത്തിയത്. ഇബ്നു ഹജർ റഹിമഹുള്ള വളരെയധികം താല്പര്യത്തായിരുന്നു ഈ കുട്ടീൻ്റെ വിഷയത്തിൽ. അദ്ദേഹത്തെ ഒരു പണ്ഡിതനാക്കി വളർത്തുന്നതിൽ അദ്ദേഹം കുറേ അധ്വാനിച്ചിട്ടുണ്ട്. ഈ ബദറുദ്ദീൻ അബുൽ മാലി എന്ന ഇബ്നു മകന് അദ്ദേഹം കാവ്യൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇബ്നു ഹജർ ഉദ്ദേശിച്ച തന്നെ പോലെ ഗ്രന്ഥങ്ങൾ രചിച്ചും വലിയൊരു പണ്ഡിതനാണെന്നുള്ളതാണ്. പക്ഷെ അതിന് സാധിച്ചില്ല. ഇമാം സഖാവിയാണ് ഈ സംഭവം രേഖപ്പെടുത്തുന്നത്. ഇബ്നു ഹജറിന്റെ ഈ ചരിത്രം ഹാഫിളു സഖാവിയാണ് ഇത് രേഖപ്പെടുത്തുന്നത്. അപ്പൊ അദ്ദേഹം എന്നിട്ട് പറയുന്നുണ്ട്, അതായത് ഏതൊരു പണ്ഡിതനായാലും അയാൾക്ക് പിന്നെ തന്റെ അനന്തര സ്വത്തായിട്ട് പിന്നെ ഗ്രന്ഥങ്ങളും അതേപോലെ പിന്നെ മക്കളും ഒന്നിച്ചുണ്ടാകുക എന്നുള്ളത് ഉണ്ടാവില്ല. ഇബ്നു ഹജർ അതായത് പൂതി കുറെ മക്കൾ ഒരു സന്താനം ഇതേപോലെ വിജ്ഞാനം നിലനിർത്തുന്ന രീതിയിൽ ഉണ്ടാകണം, തന്റെ വിജ്ഞാനങ്ങൾ ഇങ്ങനെ ഗ്രന്ഥങ്ങളായിട്ട് നിലനിൽക്കണം. പക്ഷെ രണ്ടും ഒന്നിച്ച് കിട്ടിയില്ല, ഗ്രന്ഥങ്ങളെ കിട്ടിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ മകന്റെ പഠനത്തെ മുഖ്യമായി കണ്ടാണ് ഇബ്നു ഹജർ എന്ത് ചെയ്യുന്നത്, ഈ ബുലൂഗുൽ മറ രചിക്കുന്നത്. ഇതിലിപ്പോ 71-ാമത്തെ ഹദീസാണ് നമുക്ക്. ഞാൻ ഈ ഹദീസ് പിന്നെ നമ്മൾ സാധാരണ ക്ലാസ് വരെ കൂടുതലൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല, പക്ഷെ എന്നാലും അതിലെ അനിവാര്യമായ മസാലകൾ മനസ്സിലാക്കാൻ തന്നെ നമുക്ക് എല്ലാവർക്കും അതൊന്ന് വായിച്ച് ഇൻഷാ പിന്നെ അതിന്റെ അറബിയുള്ള വായന കൃത്യമാക്കാം. അതിൽ 71-ാമത്തെ ഹദീസ്, വാൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഗസ്സല മയ്യിതൻ ഫലിയഗ്തസിൽ വമൻ ഹമലഹു ഫലിയതവദ്ദ. أخرجه أحمد والنسائي والترمذي وحسنه وقال أحمد لا يصح في هذا الباب شيء. لا هذا الحديث. طيب അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസാണ്. വഅൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറയുടെ ചരിത്രങ്ങൾ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ടാവും, കാരണം റാവി മുൻകടന്നിട്ടുണ്ട്. അബൂ ഹുറൈറ അദ്ദേഹം അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പേര്. വേറെയും പേരുകൾ അദ്ദേഹത്തിന് പിന്നെ പറയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ബനു ദൌസ് ഗോത്രക്കാരനാണ്, ദൌസിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൌസി. വഅൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. قال قال ابو هريره رضي الله عنه പറഞ്ഞു, قال النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? മൻ ഗസ്സല മയ്യിതൻ ഫലിയഗ്തസിൽ. എന്താ മൻ? ആരെങ്കിലും. ഗസ്സല മയ്യിതൻ, ഒരു മയ്യിതിനെ കുളിപ്പിച്ചാൽ. ഗസ്സല കുളിപ്പിച്ചു. മൻ ഗസ്സല മയ്യിതൻ, ഒരാൾ ഒരു മയ്യിതിനെ കുളിപ്പിച്ചാൽ. ഫലിയഗ്തസിൽ, എന്താ ഫലിയഗ്തസിൽ? അവൻ കുളിക്കട്ടെ. ഫൽ യഗ്തസിൽ കുളിപ്പിച്ചാൽ. ഫ ജവാബിന് ലിയഗ്തസിൽ, ലാമുൽ അംറാണ്. യഗ്തസിൽ അവൻ കുളിക്കട്ടെ. അപ്പൊ മയ്യത്തിനെ കുളിപ്പിച്ചവൻ കുളിക്കട്ടെ. വമൻ ഹമലഹു, വമൻ വല്ലവനും, ഹമലഹു ആ അതിനെ വഹിച്ചാൽ, മയ്യത്തിനെ വഹിച്ചാൽ, മൃതദേഹം വഹിച്ചാൽ, ഹമലഹു മൃതദേഹം വഹിച്ചാൽ, ഫലിയതവബ്ബ ഫ അലിയതവബ്ബ യതവബ്ബ അവൻ ഉദു ചെയ്യട്ടെ. ലിയതവള്ള ലാമുൽ അമ്രാണ്, ഉദു ചെയ്യട്ടെ. ഈ യതവബ്ബ എന്നുള്ളതും യഗ്തസിലു എന്നുള്ളതും ഉണ്ടല്ലോ, അതിന് മുബാരിയായ ഫെയിലിന്റെ സീഗയാണ്, അത് വർത്തമാന ഭാവികാല ക്രിയന്റെ രീതിയാണുള്ളത്. പക്ഷെ അത് കൽപ്പനക്രിയാണെന്ന് അറിയിക്കാനാണ് ആര് വന്നത്? ഈ ലാമു വന്നത്. വലിയ ഖത്തസിൽ അവൻ കുളിക്കട്ടെ, വലിയ തവബ്ബ അവൻ ഉദു ചെയ്യട്ടെ. അപ്പൊ ഈ ഹദീസ് ഇത് അറിയിക്കണത് എന്താ അറിയിക്കണത്? ഒരാൾ മയ്യത്തിനെ കുളിപ്പിച്ചാൽ അവൻ കുളിക്കട്ടെ, മയ്യത്തിനെ വഹിച്ചവൻ അവൻ ഉദു ചെയ്യട്ടെ, മൃതദേഹം വഹിച്ചവൻ അവൻ ഉദു ചെയ്യട്ടെ എന്നുള്ളതാണ്. ഈ ഹദീസിനെ അഹ്റജഹു അഹ്മദ്, ഹദീസിനെ നിവേദനം ചെയ്തത് ആരാണ്? അഹ്മദാണ്, ഇമാം അഹ്മദ്. വൻ നസായിയു വത്തിർമുദി, ഇമാം നസായി, ഇമാം തുർമുദി, ഇമാം അഹ്മദ് എന്നിവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് നിവേദനം ചെയ്തത്. വഹസ്സനഹു, വഹസ്സനഹു ഇമാം തുർമുദി എന്ത് ചെയ്തിട്ടുണ്ട്? വഹസ്സനഹു ഇതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസ് തെളിവെടുക്കാവുന്ന ഹദീസാണ് എന്നാണ് ഇമാം തുർമുദി പറയുന്നത്. ഹസ്സനഹു എന്ന് പറഞ്ഞാൽ ഇമാം തുർമുദി അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. വഖാല അഹ്മദ്, ഇമാം അഹമ്മദ് പറഞ്ഞു, ഇമാം അഹമ്മദ് മുസ്നദിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇമാം അഹമ്മദ് പറഞ്ഞു, ലാ യസിഹു ഫി ഹാദൽ ബാബി ഷൈ, ലാ യസിഹു സഹീഹാവുകയില്ല ഫി ഹാദൽ ബാബി ഈ അധ്യായത്തിൽ ഷൈഉൻ ഒരു ഹദീസും, ഒരു ഹദീസ് അതായത് ഈ അധ്യായത്തിൽ ഒരു ഹദീസും എന്തല്ല സഹീഹായി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏത് എന്താ വിഷയം? മയ്യത്തിനെ കുളിപ്പിച്ചാൽ കുളിക്കണം, മയ്യത്തിനെ വഹിച്ചാൽ ഉദു ചെയ്യണം എന്ന വിഷയത്തിൽ ഒരു ഹദീസും സഹീഹായി വന്നിട്ടില്ല. ഇതാണ് ആര് പറഞ്ഞത്? ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഖലാസ്. അപ്പൊ ഈ ഹദീസിന്റെ വിഷയത്തിൽ ഇമാം അഹമ്മദ് പറഞ്ഞ എന്താണ്? ഇപ്പൊ തുർമുദി പറഞ്ഞു ഇത് ഹസനാണെന്ന്, ഇമാം അഹമ്മദ് പറഞ്ഞ എന്താണ്? ഈ ഹദീസിൽ, ഈ വിഷയത്തിൽ ഹദീസ് സഹീഹായി വന്നിട്ടില്ല എന്നാണ്. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ കുറെ സംസാരങ്ങളുണ്ട്, മനസ്സിലല്ലേ? ഇമാം ബുഖാരി അതുപോലെ ഇമാം ബൈഹഖി ഇവരൊക്കെ പറഞ്ഞത് ഈ ഹദീസ് മൗക്കൂഫാണെന്നാണ്. മൗക്കൂഫ് എന്ന് പറഞ്ഞാല് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ വാക്കാണ്, ഇതാരതല്ല റസൂലുള്ളാഹിക്കിലേക്ക് മർഫു അല്ലാണ്. അപ്പൊ ഇത് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ വാക്കായിട്ടാണ് ഇതിനെ ഇമാം ബുഖാരി ബൈഹഖി എന്നിവർ വിശേഷിപ്പിച്ചത്. ഇത് മൗക്കൂഫാണ് എന്നാണ്. ഈ ഹദീസ് ഇമാം അഹമ്മദ് പറഞ്ഞ എന്താണ്? ഈ വിഷയത്തിൽ ഒരു ഹദീസ് സഹിയായി വന്നിട്ടില്ല എന്നാണ്. അതേ അഭിപ്രായമാണ് അലി ഇബ്നുൽ മദീനി. അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹിയും പറഞ്ഞ എന്താണ്? ഇതേപോലെ ലാ യസിഹു ഫി ഹാദൽ ബാബി ഷൈ എന്നാണ്. പക്ഷേ ഈ ഹദീസിനെ സഹിഹാക്കിയ പണ്ഡിതന്മാരുണ്ട്, ഷെയ്ഖ് അൽബാനി, ഇബ്നു ഹസം, അതേപോലെ തന്നെ ഇബ്നുൽ ഖത്താൻ, ഇവരൊക്കെ ഈ ഹദീസ് സഹീഹ് എന്നുള്ള പക്ഷക്കാരാണ്. ഈ ഹദീസ് എന്താണ്? സഹീഹാണ് എന്നുള്ളത്. തുർമുദി ഇതിന് ഹസൻ എന്ന് പറഞ്ഞു. ഇമാം സഹബിയും ഇത് ഹസൻ എന്ന വീക്ഷണക്കാരനാണ്. അപ്പോ ഈ ഹദീസ് കൊണ്ട് അമലെടുക്കാം എന്നുള്ള പക്ഷമാണ് ആർക്കുള്ളത്? ഇമാം തുർമുദിക്ക്, അതേപോലെ തന്നെ ഇമാം സഹബിക്ക്, അതേപോലെ തന്നെ ഇതിനെ സഹീഹാക്കിയ ഇബ്നുൽ ഖത്താൻ, അതേപോലെ തന്നെ പിന്നെ ഇബ്നു ഹസം, അൽബാനി തുടങ്ങിയ പണ്ഡിതന്മാർ. ഈ ഹദീസ് ഇതിന്റെ മത്തിനെന്താ പറയുന്നത്? നമ്മളോട് മത്തിനെന്താ പറയണത്? മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കണം, മയ്യത്തിന് മൃതദേഹം വഹിച്ചവൻ ഒതുവെടുക്കണം. ഇവിടെ മൻ ഹസ്സല മയ്യത്തെന്നാണ്, മയ്യത്തിനെ മൃതദേഹത്തെ, അത് ആണായാലും പെണ്ണായാലും കുട്ടിയായാലും വലിയതായാലും. കാരണം എന്താ? ഇവിടെ മയ്യത്തിന് എന്നാ പ്രയോഗിച്ചു? മൃതദേഹം എന്നാ പറഞ്ഞത്, അത് ആമായ പ്രയോഗമാണ്. അപ്പോ മൃതദേഹം ആരുടേതാകട്ടെ, ആണിന്റേതാകട്ടെ പെണ്ണിന്റേതാകട്ടെ കുട്ടിയാകട്ടെ ആ പിന്നെ വലിയവരാകട്ടെ മുസ്ലിമാകട്ടെ കാഫറാകട്ടെ, മനസ്സിലല്ലേ? മയ്യത്തിനെന്ന് പൊതുപ്രയോഗമല്ലേ. അതാണ് അറിയിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ വമൻ ഹമലഹു ഫലിയതവബ്ബ, പൊതുവായിട്ടുള്ള പ്രയോഗമാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. പക്ഷേ ഈ ഹദീസ് അറിയിക്കുന്ന പിന്നെ ഇതിന് നേരെ വിപരീതമായിട്ട് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്, നേരെ വിപരീതമായിട്ടുള്ള ഹദീസ് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ അവിടെ കുളിക്കണം എന്നുള്ള കൽപ്പനയാണ്, ഫല്യഖ്തസിൽ, മയ്യത്ത് കുളിപ്പിച്ചവൻ മൃതദേഹത്തെ കുളിപ്പിച്ചവൻ അവൻ പിന്നെ കുളിക്കണം എന്നാണ്. മൃതദേഹത്തെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ വെള്ളം ഒഴിച്ചിട്ട് മൃതദേഹത്തെ ഒരച്ചു കുളിപ്പിക്കണ്ടല്ലോ അയാളാണ്, അല്ലാതെ വെള്ളം കോരി കൊടുക്കുന്നവനോ വെള്ളം കോരി പാരണവനോ അല്ല. പിന്നെയോ കുളിപ്പിക്കണത് ആരാണ്? അയാളാണ് കുളിക്കണം എന്നുള്ള കൽപ്പന ഇവിടെ ഉള്ളത്. ഫല്യഖ്തസിൽ എന്ന് പറഞ്ഞാൽ ഈ കുളിപ്പിച്ചവനാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഒരു ഹദീസിൽ ഇമാം ബൈഹഖി ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നത്, ലൈസ അലൈക്കും ഫി ഗസ്ലി മയ്യിതിക്കും ഗുസ്ലുൻ ഇദ ഗസ്സൽതുമു, നിങ്ങളിൽ നിന്ന് മരിച്ച മയ്യത്തിനെ നിങ്ങൾ കുളിപ്പിച്ചാൽ നിങ്ങളുടെ മേൽ കുളിയില്ല, നിങ്ങൾ കുളിക്കേണ്ടതില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നത് എന്താണ്? നിങ്ങളുടെ മയ്യത്ത് അത് മരിക്കുന്ന സമയത്ത് അത് താഹിറാണ്, നജസല്ല. അതുകൊണ്ട് ഹസ്ബുക്കും അൻ തഗ്സിലു ഐദിയക്കും, നിങ്ങൾ നിങ്ങളുടെ കൈ കഴുകിയാൽ മതിയാകും എന്ന് പറയുന്നു. എന്താണ് കുറെ അപ്പൊ പറഞ്ഞ മനസ്സിലായ? റസൂലുള്ള പറയാണ് നിങ്ങൾ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല? കുളിയില്ല. നിങ്ങളുടെ മയ്യത്ത് അത് മരിക്കുന്ന സമയത്ത് താഹിറായിട്ടാണ് മരിക്കുന്നത്, നജസായിട്ടല്ല. വലൈക്കും സലാം. അതുകൊണ്ട് ഹസ്ബുക്കും അൻ തഗ്സിലു ഐദിയക്കും, എന്ത് മതി? ഹസ്ബുക്കും നിങ്ങൾക്ക് മതി, അൻ തഗ്സിലു ഐദിയക്കും, നിങ്ങൾ നിങ്ങളുടെ കൈ കഴുകിയാൽ മതി എന്നാണ്. അപ്പൊ ഇവിടെ നോക്കി, ഇത് എന്താ അറിയിക്കുന്നത്? നിങ്ങൾ കുളിക്കണം എന്നാണ്. മറ്റേ ഹദീസോ? ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ബൈഹഖിന്റെ ഹദീസ് കൈ കഴുകിയാൽ മതി, കുളിക്കണ്ട എന്നാണ്. കാരണം മരിക്കുന്ന ആള് അത് താഹിറായിട്ടാണ് മരിക്കുന്നത്, നജസല്ല എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഈ ഹദീസിനെ ഇബ്നു ഹജർ അത് ഹസൻ എന്ന വിശേഷണം നൽകിയ ഹദീസാണ്. വേറെ ഹദീസിന്റെ ഇബ്നു ഉമറിൽ നിന്ന് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത്, അതിൽ ഇബ്നു ഉമർ പറയുന്നത്, കുന്ന നുഗസ്സിൽ മയ്യത്ത്, ഞങ്ങൾ മയ്യത്ത് കുളിപ്പിക്കുമായിരുന്നു, ഫമിന്നൽ മുഗ്തസിൽ, ഫമിന്ന ഗൈറുൽ മുഗ്തസിൽ, ഞങ്ങൾ മയ്യത്ത് കുളിപ്പിക്കും, കുളിപ്പിച്ചാൽ ഞങ്ങളിൽ കുളിക്കുന്നവരുണ്ട് കുളിക്കാത്തവരുണ്ട്. കണ്ടോ? അപ്പൊ എന്താ ഇബ്നു ഉമർ പറയുന്നത്? ഞങ്ങൾ മയ്യത്ത് കുളിപ്പിക്കും, കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിൽ കുളിക്കണവരുണ്ട് കുളിക്കാത്തവരുണ്ടെന്നാണ്. ഇത് ഇമാം അഹമ്മദിന്റെ റിവായത്താണ്. ഈ ഹദീസിനെ സഹീഹ് എന്നാണ് ഇബ്നു ഹജർ പറഞ്ഞത്. അപ്പൊ ഇവിടെ വലൈക്കും അസ്സലാം, ഇവിടെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇബ്നു ഹജർ ഇവിടെ നൽകിയ ഈ ഹദീസിൽ മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കാൻ കൽപ്പിക്കുകയാണ്, എന്നാൽ മറ്റു ചില ഹദീസുകളിൽ മയ്യത്ത് കുളിപ്പിച്ചവന് കുളിക്കണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഈ രണ്ട് ഹദീസുകളെയും ജമ്മ ചെയ്ത് പറഞ്ഞത്, ഇവിടെ പറഞ്ഞ ഈ കുളി എന്തല്ല, നിർബന്ധത്തിനുള്ള കുളിയല്ല. ഈ ഫല്യഖ്തസിൽ എന്നുള്ളത് എന്തല്ല, നിർബന്ധത്തിനല്ല. ഒരാൾക്ക് മയ്യത്തിനെ കുളിപ്പിച്ചാൽ അയാൾക്ക് കുളിക്കൽ നല്ലതാണ്, കുളിച്ചിട്ടില്ല എങ്കിൽ എന്തില്ല, പ്രശ്നമല്ല. അപ്പോ ഇത് വുജൂബിനെ അറിയിക്കുന്നില്ല, ഈ കൽപ്പനക്രിയ എന്തല്ല, അത് നിർബന്ധത്തെ അറിയിക്കുന്നില്ല, കുളിക്കാം എന്നുള്ളതിനെയാണ് അറിയിക്കുന്നത്, അത് പ്രതിഫലാർഹമാണ് എന്നുള്ളതാണ്. വമൻ ഹമലഹു ഫലിയതവബ്ബ എന്നല്ലേ, മയ്യത്തിനെ വഹിച്ചവൻ അവൻ വുദു ചെയ്യട്ടെ. ഇവിടെ ഈ വുദു ചെയ്യട്ടെ എന്ന് പറഞ്ഞെങ്കിൽ മയ്യത്തിനെ മൃതദേഹത്തെ വഹിച്ചവനോടുള്ള കൽപ്പനയാണ്. ഈ ഫല്യതവബ്ബ എന്നുള്ള കൽപ്പനന്റെ വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അവിടെ വുദു ചെയ്യാനാണോ പറഞ്ഞത്? അതല്ല, കേവലം കൈ കഴുകാനാണോ ഇതിന്റെ ഉദ്ദേശം? ഹദീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് മനസ്സിലാണ് എന്താണ്, മയ്യത്ത് വഹിച്ചാൽ അവന് വുദു ചെയ്യണം എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? പക്ഷേ മറ്റേ ഇബ്നു അബ്ബാസിന്റെ ഹദീസിൽ പറഞ്ഞതാണ്, ഹസ്ബുക്കും അൻ തഗ്സിലു ഐദിയക്കും, നിങ്ങൾക്ക് എന്ത് മതി, കൈ കഴുകിയാൽ മതി. എന്ത് ചെയ്താല്? എന്ത് ചെയ്താൽ? കുളിപ്പിച്ചാൽ, കുളിപ്പിച്ചാൽ തന്നെ കൈ കഴുകിയാൽ മതി എന്നാണ്. അപ്പൊ പിന്നെ ഇവിടെ മയ്യത്ത് വഹിച്ചാൽ വുദു ചെയ്യണം എന്ന് പറഞ്ഞാൽ? അതുകൊണ്ട് ഈ റിവായത്തിന് ചിലരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിരൂപണം നടത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത് ഇവിടെ ഉദ്ദേശം ഫല്യതവബ്ബ എന്നുള്ളത് കൊണ്ട് അതൊരു ഭാഷാ പ്രയോഗമാണ്, സാങ്കേതികാർത്ഥത്തിലുള്ള വുദു അല്ല ഇവിടെ ഉദ്ദേശം, കൈ കഴുകുക എന്നുള്ളതാണ്. അപ്പോ ഇബ്നു അബ്ബാസിന്റെ ഹദീസും പിന്നെ ഈ ഹദീസൊക്കെ എന്ത് ചെയ്ത് അതുകൊണ്ടൊക്കെ അമലെടുക്കുക എന്നുള്ളത് വന്നു. ഒരു രിവായത്തിനെ തള്ളുന്നതിനേറെ രണ്ട് രിവായത്ത് കൊണ്ട് അമലെടുക്കുക എന്നുള്ളതാണല്ലോ വേണ്ടത്. അപ്പോ ഇവിടെ പിന്നെ ഈ കൽപ്പനയും കൈ കഴുകാനുള്ള കൽപ്പനയാണ് എന്നാണ് പല പണ്ഡിതന്മാരും എന്ത് ചെയ്ത് വിശദീകരിച്ചിട്ടുള്ളത്. ചിലര് പറഞ്ഞത് അല്ല, മയ്യത്ത് വഹിച്ചാൽ ഒതു ചെയ്യട്ടെ എന്നാണ് ഹദീസ് പറഞ്ഞത്. ഒതു ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അത് ശരീഅത്തുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ട് വഹിക്കുന്നവർ, മൃതദേഹം വഹിക്കുന്നവർ ഒതു ചെയ്യുക തന്നെ വേണം എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി? ഏതായാലും ഒതു ചെയ്യട്ടെ എന്നുള്ളത് നിർബന്ധ കൽപ്പനയല്ല, കുളിക്കുക എന്നുള്ളതും എന്തല്ല, നിർബന്ധ കൽപ്പനയല്ല. പറഞ്ഞ മനസ്സിലായ? അപ്പൊ ഇതാണ് ഹദീസ്. عن ابي هريره رضي الله عنه قال قال النبي صلى الله عليه وسلم من غسل ميتا فليغتسل ومن حمله فليتوضا اخرجه احمد والنسائي والترمذي وحسنه وقال احمد لا يصح في هذا الباب شيء بما احمد ഈ ഹദീസ് സഹീഹ് അല്ല എന്നുള്ള പക്ഷക്കാരനാണ്. അതേ അഭിപ്രായമാണ് അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹിക്കും ഉള്ളത്. മനസ്സിലായ? ഈ ഹദീസ് ഞാൻ ഒരു കുറേ പറന്നു പോണില്ല. അത്രയും ഇതിനെ കുറിച്ച് നമ്മൾ ഇതിന്റെ സനദും മത്തിനുമായിട്ട് ഇത്രയും കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി അടുത്ത ഹദീസ്, അതോട് വായിച്ചിട്ട് മൂന്ന് ഹദീസും പറഞ്ഞതിന് ശേഷം പിന്നെ അവസാനം വായിക്കാം. وعن عبد الله بن ابي بكر رضي الله عنهما ان في الكتاب الذي كتبه رسول الله صلى الله عليه وسلم لعمر بن حزم عمرو بن حزم سكونا الا يمس القران الا طاهر رواه مالك مرسلا ووصله النسائي وابن حبان وهو معلول وهو معلول عليه السلام. എന്താ ഇവിടെ? വൻ അബ്ദുല്ലാഹ് ഇബ്നു അബി ബക്കർ أن في الكتاب الذي كتبه رسول الله صلى الله عليه وسلم لعمر بن حزم ألا يمس القرآن إلا طاهر. عندنا أرتا أن عبد الله بن أبي بكر عبد الله بن أبي بكر رضي الله عنه لنا نيفادنا عندنا نيفادنا أن في الكتاب كتابنا ما കിതാബാണ് അവിടെ മക്തൂബ്, എഴുത്ത്, എഴുത്ത് എന്നുള്ള അർത്ഥം. കിതാബ് എന്ന് പറഞ്ഞാല് മക്തൂബ് എന്നാണ് അർത്ഥം, എഴുതപ്പെട്ടത് എന്നർത്ഥം. ഇലാഹ് കാരണം എന്താ അർത്ഥം? മഅലൂഹ്, ആരാധിക്കപ്പെടുന്നവൻ. ഇലാഹ്, മഅലൂഹ്, ആരാധിക്കപ്പെടുന്നവൻ. അതേപോലെ കിതാബ് എന്ന് പറഞ്ഞാൽ മക്തൂബ്, എഴുതപ്പെട്ടത്. അപ്പൊ എഴുത്ത് അന്നഫിൽ കിതാബ് അല്ലദീ കതബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതിയതായ കിതാബിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതിയതായ കിതാബിലുണ്ട്. ആർക്ക് എഴുതിയ കിതാബ്? ലി അംറു ബിനു ഹസ്ം അലൈഹി സ്വലാം. ഞങ്ങൾ ഒരു ഹദീസ് കഴിഞ്ഞ് തന്നെ ഒരാ ദിവസേ കഴിഞ്ഞിട്ടുള്ളൂ. മാഫിക്കും, എത്ര മുതലേ വേഗം നിർത്താം. അന്നഫിൽ കിതാബിൽ ലദി കതബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതിയതായ കിതാബിൽ ഉണ്ട്. ആർക്ക് എഴുതിയ? ലി അംറു ബിനു ഹസ്മ്, അംറു ബിനു ഹസ്മിന്, അംറു ഇബിൻ ഹസ്മിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതിയതായ കിതാബിൽ ഉണ്ട്. എന്താണുള്ളത്? അല്ലാ യമുസ്സൽ ഖുർആന, മസ്സ യമസ്സു സ്പർശിച്ചു. ഫലായമസ്സുഹു ഇല്ല മുത്തഹറു എന്നല്ല യമസ്സുഹു. അല്ല യമസ്സൽ ഖുർആന, ശരിയാണത്, ഖുർആൻ സ്പർശിക്കരുത്. ഇല്ല താഹിറുൻ, താഹിറല്ലാതെ. താഹിർ എന്നാണ് ശുദ്ധിയുള്ളവൻ, ശുദ്ധിയുള്ളവൻ. അപ്പൊ ശുദ്ധിയുള്ളവനല്ലാതെ ഖുർആനിനെ സ്പർശിക്കരുത്. അല്ല യമസ്സൽ ഖുർആന, ഖുർആനിനെ സ്പർശിക്കരുത്. ഇല്ല താഹിറുൻ, ശുദ്ധിയുള്ളവനല്ലാതെ. അപ്പൊ ഖുർആനെ ശുദ്ധിയുള്ളവരല്ലാതെ സ്പർശിക്കരുത് എന്ന കാര്യം എന്നത് ഈ അന്ന മസ്ദരിയ എന്ന് പറയും. ഖുർആനെ താഹിറല്ലാതെ, ശുദ്ധിയുള്ളവനല്ലാതെ സ്പർശിക്കരുത് എന്നത് അംർ ബിൻ ഹസ്മിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതിയതായ എഴുത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. റവാഹു മാലിക്കുൻ മുർസലൻ, റവാഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തു മാലിക്കുൻ, ഇമാം മാലിക്. മുർസലൻ, മുർസലായിട്ട് എന്താ പറയാ. വസലഹു നസാഇയു, ഇമാം നസാഇ ഇതിനെ വസല് ചെയ്തിട്ടുണ്ട്. മുർസല് പറഞ്ഞാൽ കണ്ണിമുറിയും, കണ്ണിമുറിയാതെ ഇമാം നസാഇ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഇതിൽ പറയാം നമുക്ക്. വ ഇബ്ന ഹിബ്ബാൻ, ഇബ്ന ഹിബ്ബാനും ഇതിനെ വസല് ചെയ്തിട്ടുണ്ട്, കണ്ണിമുറിയാതെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഹുവ മഅലൂൽ, വഹുവ ഈ ഹദീസ് മഅലൂലുൻ, മഅലൂൽ എന്ന് പറഞ്ഞാൽ ഇല്ലത്തുള്ളതാണ്. ഇല്ലത്താണ് എന്താ, ന്യൂനത എന്നാണ്, ദുർബലത ഉള്ളതാണ് എന്നർത്ഥം. വഹുവ മഅലൂൽ എന്ന് പറഞ്ഞാൽ ഫീ ദഫ്, അതിൽ ദുർബലത ഉണ്ട്, ഈ ഹദീസിൽ ദുർബലത ഉണ്ട്, അതാണ് പറഞ്ഞത്. അപ്പൊ എന്താ ഈ ഹദീസിന്റെ രാഗത്തുക എന്ന്, ശുദ്ധിയുള്ളവനല്ലാതെ ഖുർആൻ സ്പർശിക്കരുതെന്ന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അംറു ബിൻ ഹസ്മിൻ എഴുതിയ എഴുത്തിലുണ്ട് എന്നാണ്. അതാരാ റിപ്പോർട്ട് ചെയ്യണത്? അബ്ദുല്ലാഹി ഇബ്നു അബി ബക്കർ റളിയല്ലാഹു അൻഹുമ. അത് നമ്മൾ പറയാം. അത് ഈ അബ്ദുല്ലാഹി ഇബ്നു അബി ബക്കർ ആരാ? അബ്ദുല്ലാഹി ഇബ്നു അബി ബക്കർ എന്ന് പറഞ്ഞാൽ അതാരാ? ഏത് അബൂബക്കർ ഉള്ളു? ഈ അബ്ദുല്ലാഹി ഇബ്നു അബി ബക്കറിനെ പലരും മനസ്സിലാക്കിയത് അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ അബൂബക്കറാണെന്നാണ്. അതല്ല, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഒന്നാം ഖലീഫ അബൂബക്കർ ഉണ്ടല്ലോ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന ആ അബൂബക്കർ അല്ലത്, അദ്ദേഹത്തിന്റെ മകനും അല്ലത്. പിന്നെയോ ഈ അംറു ബിൻ ഹസമിന്റെ പേരെ കുട്ടിയാണത്. അബ്ദുല്ലാ ഇബിനു അബീബക്കർ, അബ്ദുല്ലാ ഇബിനു അബീബക്കർ ഇബിനു മുഹമ്മദ് ഇബിനു അംറു ബിൻ ഹസം എന്നാണ്. അംറു ബിൻ ഹസമിന് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു മകനുണ്ട്. ആ മകന്റെ മകനാണ് അബൂബക്കർ, അതിന്റെ മകനാണ് ആര്? അബ്ദുള്ള. മനസ്സിലായ? പല പിന്നെ ഈ ബ്ലൂഗുൽ മറാമിന്റെ ഷറഹിൽ തന്നെയും ചിലർ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഏത്? ഇത് അബൂബക്കറുള്ളതാണെന്നാണ്, ഒന്നാം ഖലീഫ. പക്ഷെ അതല്ല, ഇത് ഈ അംറു ബിൻ ഹസമിന്റെ പേരെ കുട്ടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ നോക്കിയപ്പോ ഞാൻ പറഞ്ഞപ്പോ അംറു ബിൻ ഹസമിന്റെ പേരെ കുട്ടിയാണെന്ന് അറിയുമ്പോൾ അതിന്റെ അടിയിൽ ഒരാൾ പോയിട്ടുണ്ട്, അതാരാ? മുഹമ്മദാണ്, മുഹമ്മദാണ്. ഇമാം മാലിക് ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്തത് അൻ അബ്ദുല്ലാഹി ബിൻ അബീബക്കർ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്, അംറു ബിൻ ഹസമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ആ അതുകൊണ്ടാണ് അത് മുർസലായത്. അതേസമയം നസായിയും ഇബിന് ഷിബ്ബാനും ഇവിടെ ആരും കൊണ്ടുവന്നിട്ടുണ്ട്, മുഹമ്മദിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ അബ്ദുല്ലാഹി ബിൻ അംറു ബിനു അബ്ദുല്ലാഹി ബിൻ അബീബക്കർ ഇബിന് മുഹമ്മദ് അംറു ബിൻ ഹസമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായി? കണ്ണിമുറിയാതെ വസലായി, കണ്ണി സനദ് ചേർന്ന്. അതേപോലെയാണ് ഇബ്നു ഹിബ്ബാനും റിപ്പോർട്ട് ചെയ്ത് കണ്ണ് ചേർന്നുകൊണ്ട്. പക്ഷേ ഇവിടെ മുഹമ്മദ് വിട്ടുപോയപ്പോൾ എന്തായി? ഹദീസ് മുർസലായി. അതാണ് ഇമാം മാലിക്കിന്റെ റിവായത്തിലുള്ളത്. അതുകൊണ്ടാണ് റവാഹു മാലിക്കുൻ മുർസലൻ, മുർസലായിട്ടാണ് ഇമാം മാലിക് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ നസായിയും ഇബ്നു ഹിബ്ബാനും ഇതിനെ വസല് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഈ അബ്ദുള്ള ഇബ്നു അബി ബക്കർ, അദ്ദേഹം അബു മുഹമ്മദ് അൽ അൻസാരിയാണ്. അദ്ദേഹം 130 അദ്ദേഹം മരണപ്പെടുന്നത്, ഹിജ്റയുടെ 130. അദ്ദേഹം സിഹ താബിഈങ്ങളിൽ ചെറിയ വ്യക്തിയാണ്, ചെറിയ താബിഈങ്ങളിൽപ്പെട്ട ആളാണ്, സിഹാറു താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. അല്ല ഞാൻ പറയാം. പിന്നെ അത് ഇത് ഇതിന് ഇതിൽ ഈ മാലൂൽ എന്ന് പറഞ്ഞല്ലോ ഇബ്നു ഹജറിന്റെ, അതിൽ യഥാർത്ഥത്തിൽ മാലൂൽ അല്ല അത്. അത് ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് വരാം. അംറു ബിനു ഹസം, ഈ അംറു ബിനു ഹസം അദ്ദേഹം അംറു ബിനു ഹസം അൽ ഖസ്റജി അൽ നജ്ജാരി അൽ അൻസാരി അൽ മദനിയാണ്. അദ്ദേഹം അംറു ബിനു ഹസം അൻസാരിയാണ്. അൻസാരി എന്നാ അതാ മദീനക്കാരനാണ്. അദ്ദേഹം ഖസ്റജ് ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ അംറു ബിനു ഹസം അൽ ഖസ്റജിയാണ്. അദ്ദേഹം നജ്ജാരിയാണ്. നജ്ജാരി എന്ന് പറഞ്ഞാൽ എന്താ? എന്താ നജ്ജാരി? ആശാരി എന്ന് പറഞ്ഞു. ആ ബനൂ നജ്ജാർ ഗോത്രക്കാരനാണ്. ബനൂ നജ്ജാർ ഗോത്രക്കാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താ? എന്താ ബനൂ നജ്ജാർ ഗോത്രത്തിന്റെ പ്രത്യേകത? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കളാണ് അവര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കളാണ് മദീനയിൽ ബനൂ നജ്ജാർ ഗോത്രം. അപ്പോ ബനൂ നജ്ജാർ ഗോത്രക്കാരനായ ഖസ്റജിയായ അൻസാരിയായ അംറു ബിനു ഹസ്മാണ്. ഈ അംറു ബിനു ഹസ്മിനെ റസൂലുള്ളാഹി മദീനയിൽ നിന്ന് യമനിലേക്ക് നജ്റാനുകാരെ ദഅവത്ത് നടത്താൻ വേണ്ടിയിട്ട് നിയോഗിച്ചു. മദീനയിൽ നിന്ന് നജ്റാനുകാരെ ദഅവത്ത് നടത്താൻ വേണ്ടിയിട്ടും അവരെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ അയച്ചു. അംറു ബിനു ഹസ്മിനെ അയച്ചു. അപ്പൊ അംറു ബിനു ഹസ്മിനെ അയച്ചപ്പോൾ ഒരു കത്തായിട്ടാണ് അയച്ചത്, ഒരു കത്ത്. ആ കത്തിലുള്ള വിഷയങ്ങൾ എന്താ? അതിലുള്ള ഒരു വിഷയം എന്താ? ആ അല്ലാഹു മുസൽ ഖുർആന ഇല്ലാ താഹിർ. അതേപോലെ തന്നെ അതില് പിന്നെ കുറേ വിഷയങ്ങളാണ്. അതിലിപ്പോ ഈ കുറ്റകൃത്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം എന്താണ്, പ്രതിക്രിയ എന്താണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ. അപ്പൊ ഈ ജിനായാത്ത് ഹുദൂദ് ഉണ്ടല്ലോ, കുറ്റ ശിക്ഷാവിധികൾ അതേപോലെ തന്നെ പ്രതിക്രിയകൾ, ഈ മസലകളിലൊക്കെ അംറു ബിനു ഹസ്മിന്റെ ഹദീസാണ് ഇത് പ്രധാന അവലംബം. പ്രധാന അവലംബം അതിലൊരു ഭാഗമാണ് ഇത്, മനസ്സിലെ? റസൂലുള്ളാഹിന്റെ കാലത്ത് ഹദീസുകൾ എഴുതി വച്ചിരുന്നു എന്നതിന്റെ ഒരു രേഖ കൂടിയാണെന്ത് ഈ അംറു ബിനു ഹസ്മിന്റെ ഹദീസ്. ഇതിപ്പോ ഹദീസാണ് റസൂലുള്ളാഹി എന്ത് ചെയ്ത്, അത് എഴുതിയാണ് അയച്ചത്. അപ്പൊ ഹദീസ് എഴുതിയിരുന്നു എന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ് ഈ സംഭവം, മനസ്സിലായോ? അപ്പൊ അംറു ബിനു ഹസ്മിനെ റസൂലുള്ളാഹി തന്റെ റസൂലായിട്ട് നിയോഗിക്കുകയാണ് നജ്റാനിലേക്ക്, യമനിലേക്ക്. അപ്പൊ ഒരു കത്ത് കൊടുത്ത്, ആ കത്തിൽ കുറേ വിഷയങ്ങളാണ്, ദീനീ കാര്യങ്ങളാണ് എഴുതിയത്. അതിലൊരു കാര്യമാണ് ഈ കാര്യം. ഈ സംഭവം അംറു ബിനു ഹസം തന്റെ പേരക്കുട്ടിനോട് പറയാണ്, പേരക്കുട്ടിനോട് പറയാണ്. അത് പറയുന്നത് മകൻ മുഹമ്മദിലൂടെ ആണ് എന്ത് പറയുന്നത്. പക്ഷെ മുഹമ്മദ് ഈ കണ്ണിയിൽ നിന്ന് വിട്ടുപോയി, മനസ്സിലായില്ലേ? സനദിന്റെ തുടക്കഭാഗം, സനദിന്റെ തുടക്കഭാഗം വിട്ടുപോവുകയും താബിഈ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഹദീസ് എന്താണത്, മുർസലാണത്. റസൂലുള്ള ചെയ്തു എന്നുള്ളത് ആര് പറയാ? താബിഈ പറയാം. അപ്പൊ എന്തായി? ആര് വിട്ടുപോയി? സഹാബി വിട്ടുപോയി. അപ്പൊ സനദിന്റെ തുടക്കത്തിൽ നിന്ന് സഹാബി വിട്ടുപോവുകയും റസൂലുള്ള ചെയ്തു എന്നുള്ളത് താബിഈ പറയുകയും ചെയ്യുമ്പോൾ അതിനാണ് എന്തെന്ന് പറയാം? ഹദീസ് മുർസൽ എന്ന് പറയും. ഹദീസ് മുർസൽ അണ്ട്. അവിടെ താബി ഇവിടെ സനദിൽ നിന്ന് വിട്ടുപോയത് കണ്ടില്ലേ, മുഹമ്മദ് വിട്ടുപോയി, എന്നിട്ട് താബിയാണ് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. സനദിന്റെ തുടക്കത്തിൽ നിന്ന് വിട്ടുപോയി. പക്ഷെ ഇത് വിട്ടുപോകാതെ റിപ്പോർട്ട് ചെയ്തതുണ്ട്. അതാരുടെ റിപ്പോർട്ടാണ്? നസായിയുടെ റിപ്പോർട്ടാണ്, ഇബ്നു ഹിബ്ബാന്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഇത് ഏത് അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ എന്ന് മനസ്സിലായത്. ഇത് ഇബ്നു ഹസമിന്റെ പേരക്കുട്ടിയെന്ന് മനസ്സിലായത്. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് എല്ലാവരും മനസ്സിലാക്കുക, ആ അബൂബക്കറുള്ളാഹിന്റെ മകൻ അബ്ദുള്ളയാണ് എന്നാണ് മനസ്സിലാക്കുക. തയ്യബ്, നമുക്ക് ആ ഹദീസിനെ മത്തിനിലേക്ക് പറയാം. അല്ലാ യമസ്സൽ ഖുർആന യമസ്സൽ ഖുർആന ഇല്ലാത്താഹിർ എന്നുള്ളതിലേക്ക് വരാം. പക്ഷെ ഇവിടെ സനദുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ട്. വഹുവ മഅലൂൽ എന്നാണ് ഇബ്നു ഹജർ ഇതിനെ കുറിച്ച് പറഞ്ഞത്. ഇതിപ്പോ വഹുവ മഅലൂൽ എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൽ ഇല്ലത്തുണ്ട്, ദുർബലത ഉണ്ട് എന്നുള്ളത് ആരാ പറയണത്? ഇബ്നു ഹജറാണ് പറയണത്. അത് ഇബ്നു ഹജറിന്റെ ദൃഷ്ടിയിൽ ഈ ഹദീസിൽ എന്തുണ്ട്? ദുർബലത ഉണ്ട്. ആ ദുർബലത എന്താണ്? ആ ദുർബലത ഈ ഹദീസിന്റെ സനദിലുള്ള ഒരു റാവിയാണ്. ആ റാവി സുലൈമാൻ ഇബ്നു ദാവൂദാണ്. സുലൈമാൻ ഇബ്നു ദാവൂദ്, സുലൈമാൻ ഇബ്നു ദാവൂദ് എന്നുള്ള റാവി ഇതിലുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് മഅലൂൽ എന്ന് പറഞ്ഞത്, ഇല്ലത്തുള്ളത് എന്ന് പറഞ്ഞത്. പക്ഷെ സുലൈമാൻ ഇബ്നു ദാവൂദ് രണ്ടാളുണ്ട്. ഒന്ന് സുലൈമാൻ ഇബ്നു ദാവൂദ് അൽ യമാനിയും മറ്റൊന്ന് സുലൈമാൻ ഇബ്നു ദാവൂദ് അൽ ഖൗലാനും. അൽ ഖവലാൻ. ഇബ്നു ദാവൂദ് സുലൈമാൻ ഇബ്നു ദാവൂദ്, രണ്ടും സുലൈമാൻ ഇബ്നു ദാവൂദ് തന്നെയാണ്. പക്ഷെ ഒന്ന് അലി യമാനി, മറ്റൊന്ന് അൽ ഖവലാൻ. ഈ സുലൈമാൻ ഇബ്നു ദാവൂദ് അലി യമാനി പറ്റ ദുർബലനാണ്. അദ്ദേഹത്തിന് ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് പണ്ഡിതന്മാരേറെക്കുറെ ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായമാണ്. എന്നാൽ ഈ സുലൈമാൻ ഇബ്നു ദാവൂദ് അൽ ഖവലാൻ ആരാണ്? ഇദ്ദേഹം വിശ്വസ്തനായ റാവിയാണ്. ഇദ്ദേഹം വിശ്വസ്തനായ റാവിയാണ്. മനസ്സിലായ? ഈ ഹദീസിൽ ദുർബലത ഉണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഇതിൽ പറഞ്ഞ സുലൈമാൻ ഇബ്നു ദാവൂദ് ആരെയാണെന്ന് മനസ്സിലാക്കി. സുലൈമാൻ ഇബ്നു ദാവൂദ് അൽ യമാനിയാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇത് ദുർബലാണെന്ന് അവർ പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിലുള്ള റാവി ആരാണ്? സുലൈമാൻ ഇബ്നു ദാവൂദ് അൽ ഖവലാനാണ്. മനസ്സിലായ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹദീസ് എന്താണ്? ഹദീസ് സഹീഹാണ്. ഈ ഹദീസിനെ സഹീഹ ദുർബലപ്പെടുത്തിയത് ഇബ്നു ഹസം ആണ്, നവവിയാണ്, ഇബ്നു കസീർ ആണ്. ഇമാം നവവി, ഇബ്നു കസീർ, ഇബ്നു ഹസം. കാരണം സുലൈമാൻ ഇബ്നു ദാവൂദ് അൽ യമാനിയാണ് എന്നതായിരിക്കാം അവരുടെ വീക്ഷണം. എന്നാൽ ഈ ഹദീസിനെ മറ്റു പണ്ഡിതന്മാർ, വലിയ അയ്മത്തുകൾ എന്തെയ്തിട്ടുണ്ട്? ഇതിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞ എന്താണ്? സുലൈമാൻ ഇബ്നു ദാവൂദ് അൽ യമാനിയല്ല ഇവിടെ, സുലൈമാൻ ഇബ്നു ദാവൂദ് അൽ ഖവലാനാണ് എന്നുള്ളതാണ്. ഇതാണ് ശരി. മനസ്സിലായി? അപ്പൊ ഈ ഹദീസ് മഅലൂൽ എന്നുള്ള വിധി എന്തെല്ലാം ശരിയല്ല. ഈ ഹദീസ് സഹീഹാണ്. ഹദീസ് അതിന്റെ മത്തനെ അറിയിക്കുന്നത് എന്താണ്? മത്തനെ അറിയിക്കുന്നത് ഒരൊറ്റ സംഗതിയാണ്, ലാ യംസൽ ഖുർആന ഇല്ല താഹിർ, ഖുർആന്റെ താഹിർ അല്ലാതെ സ്പർശിക്കാൻ പാടില്ല എന്നാണ്. ഇതാണ് ഇവിടുത്തെ വിഷയം, താഹിർ. എന്താണ് ഈ താഹിർ? ശുദ്ധിയുള്ളവൻ എന്നാണ്. ശുദ്ധിയുള്ളവൻ, ശുദ്ധിയുള്ളവൻ എന്നുള്ളതൊരു പൊതുപ്രയോഗമാണ്. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുള്ളവനാകാം, ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുള്ളവനാകാം, നജസ് ശരീരത്തിലില്ലാത്തവനാകാം, മുസ്ലിമും ആകാം. കാരണം കാഫിർ നജസ്സാണ് ഹുക്കുമിൽ, അപ്പൊ മുസ്ലിം താഹിറാണ്. ചെറിയ ശുദ്ധി ഇല്ലാത്തവൻ താഹിറാണ്, വലിയ ശുദ്ധി ഇല്ലാത്തവൻ താഹിറാണ്, നജസ് ശരീരത്തില്ലാത്തവൻ താഹിറാണ്. അപ്പൊ ഇവിടെ ഖുർആനെ താഹിറല്ലാതെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശം? നാല് മദ്ഹബിന്റെ ഇമാമുമാരും ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞ ഇവിടെ ഉദ്ദേശം ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയാണ്. അപ്പോ ഖുർആനെ സ്പർശിക്കുകയില്ല ഇല്ല താഹിർ എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായവനല്ലാതെ. ഖുർആൻ സ്പർശിക്കണമെങ്കിൽ എന്ത് വേണം? വുദു വേണം, ശുദ്ധി വേണം എന്നാണ് അതിന്റെ തേട്ടം. ഖുർആൻ സ്പർശിക്കുവാൻ ശുദ്ധി വേണം, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വേണം എന്നുള്ളതാണ് ഇതിന്റെ തേട്ടം. അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത്, നാല് മദ്ഹബിന്റെ ഇമാമന്മാരടക്കം ഭൂരിപക്ഷ പണ്ഡിതന്മാരും. ഏതായാലും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? ഈ ഹദീസ് സഹിയാണോ അല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ ഖുർആൻ സ്പർശിക്കുവാൻ ശുദ്ധി വേണോ വേണ്ടേ എന്നുള്ളതിലുള്ള അഭിപ്രായ വ്യത്യാസം അത് ഉണ്ട്. പക്ഷെ പ്രബലമായിട്ടുള്ള അഭിപ്രായം വിശുദ്ധ ഖുർആൻ സ്പർശിക്കുവാൻ ശുദ്ധി ഷർത്താന്ന് പറയാൻ പാടില്ല, ഷർത്താണ് അല്ലെങ്കിൽ നിർബന്ധമാണ് എന്ന് പറയാൻ പാടുള്ളതല്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ സ്പർശിക്കുവാൻ ശുദ്ധിയോടുകൂടിയാവുക എന്നുള്ളതാണ് അതിന്റെ അദബ്. കാരണം എന്താ? ഈ ഹദീസിനി സഹീഹാണ് എന്നുള്ളത് വന്നാൽ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇപ്പൊ നമ്മൾ സൂറത്ത് അൽ വാഖിയ പഠിച്ചപ്പോ പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, വിശുദ്ധ ഖുർആനെ പരിശുദ്ധന്മാരല്ലാതെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞു. അവിടെ പരിശുദ്ധന്മാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം മലക്കുകളാണ്, പിശാചികൾ ഖുർആനെ സ്പർശിക്കൂല, മലക്കുകളെ സ്പർശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോ അവിടെ അതൊരു പ്രസ്താവനയാണെങ്കിലും അതിലൊരു തേട്ടുണ്ട്, ഒരു കൽപ്പനുണ്ട്, പരിശുദ്ധിയോട് കൂടിയിട്ട് നിങ്ങൾ ഖുർആനെ സ്പർശിക്കണം എന്നുള്ളത്. അപ്പോ പിന്നെ ഖുർആനെ നമ്മൾ ഒരു മറക്ക് പിന്നിൽ നിന്ന് തൊടാനാണ് ചില പ്രശ്നമല്ല, അതിപ്പോ ആർത്തവകാരികൾക്ക് വരെ എന്ത് ചെയ്യാം, ഒരു മറന്റെ പിന്നിൽ നിന്ന് ഖുർആനെ തൊടാവുന്നതാണ്, ഖുർആനെ പിടി ഖുർആൻ എടുക്കാവുന്നതാണ്. ഒരു മറ ഉണ്ടെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ, ഖുർആനെ ഒരു പൊതി ഉണ്ടെങ്കിലൊക്കെ ഖുർആൻ എടുക്കാവുന്നതാണ്. പക്ഷെ അതില്ലാതെ നേരിട്ട് തൊടുകയാണെങ്കിൽ ശുദ്ധിയോടുകൂടിയിട്ട് സ്പർശിക്കലാണ് അതിന്റെ അദബ് മര്യാദ എന്നുള്ളതാണ് ഇതിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നത്. പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഖുർആൻ സ്പർശിക്കുവാൻ ശുദ്ധി നിർബന്ധമാണ് എന്നുള്ള പക്ഷക്കാരാണ്, നിർബന്ധമാണ് എന്നുള്ള പക്ഷക്കാരാണ്. പക്ഷേ പണ്ഡിതന്മാർ പലരും പല അഭിപ്രായങ്ങൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മസലകൾ കുറെ നീട്ടി കൊണ്ടുപോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശുദ്ധ ഖുർആൻ എഴുതിയിട്ട് അത് ചക്രവർത്തിമാർക്ക് കത്ത് എഴുതിയിട്ടുണ്ട് തുടങ്ങിയ കുറെ തെളിവുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്തെങ്കിലും ആ മസലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുക, ഖുർആൻ സ്പർശിക്കാൻ ഒളു കരണീയമാണ്, ഖുർആൻ സ്പർശിക്കുവാൻ ഒളു അത് അതിനുള്ള ഒരു അദബിൽ പെട്ടതാണ്, മര്യാദയാണ് എന്നുള്ളതാണ്. അതിലൊരു വീഴ്ച വരുത്താൻ പാടുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ ഹദീസ് എന്താണ്, ഈ മാലൂൽ എന്ന് പറഞ്ഞത് ഇത് മാലൂലല്ല, അത് സഹീഹാണ്. ഇതാണ് ഇപ്പൊ ഇതിൽ നമുക്ക് രണ്ടാമത്തെ ഹദീസിൽ ഉള്ളത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതി എന്നുള്ളത് അതൊരു പ്രയോഗമാണ്, മജാസ് മുർസൽ എന്നാണ് അതിന് പറയാം. ഇപ്പോ അങ്ങനെ പ്രയോഗിക്കുമല്ലോ. ആ കത്തുകൾ എഴുതാൻ റസൂലുള്ളാഹി എഴുത്തുകാരുണ്ട്, അവര് മുഖാന്തരാണ് എഴുതുന്നത്. പക്ഷെ റസൂലുള്ളാഹി തന്നെ ദോദി കൊടുക്കുന്നത് എഴുതാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് എഴുത്ത് റസൂലുള്ളാഹി ചേർക്കുകയാണ് ചെയ്യുന്നത്. താജ്മഹൽ നിർമ്മിച്ച ഷാജഹാൻ ചക്രവർത്തി എന്ന് പറയും, ഷാജഹാൻ അതിന്റെ നിർമ്മാണത്തിൽ കല്ല് വരെ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ അതൊരു പ്രയോഗമാണ്, അത് അറബി ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കും, അതിനാണ് മജാസ് മുർസൽ എന്ന് പറയാം. ഇതാണ് ഇപ്പൊ നമ്മളുടെ രണ്ടാമത്തെ ഹദീസ്. ഈ സമയം നമ്മൾ കുറെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. മൂന്നാമത്തെ ഹദീസ് കല്ലേ ിട്ട് വായിക്കാം. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി റവാഹു മുസ്ലിമുൻ വഅല്ലഖഹുൽ ബുഖാരി. കുറച്ച് വിഷയമുണ്ട് എന്നാലും പെട്ടെന്ന് പറയാം. എന്താ വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. ഖാലത്, അവര് പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യദ്കുറുല്ലാഹ അല്ലാഹുവെ സ്മരിക്കുമായിരുന്നു. അല കുല്ലി അഹ്യാനിഹി റസൂലുള്ളാന്റെ എല്ലാ സമയങ്ങളിലും. അഹ്യാൻ എന്നുള്ളത് ഹീനുൻ എന്നുള്ളതിന്റെ ബഹുവചനാണ്. ഹീൻ ഹീൻ എന്ന് പറഞ്ഞാൽ വഖ്ത്, സമയം എന്നാണ്. സമാൻ ഹീൻ എന്നാണ് വഖ്ത്, സമയം കാലം. അല കുല്ലി അഹ്യാനിഹി എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും റസൂലുള്ള തന്റെ മുഴുവൻ സമയങ്ങളിലും അള്ളാഹുവിന് ദിക്റിലായിരുന്നു. റവാഹു മുസ്ലിം, ആരെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇമാം മുസ്ലിമാണ്. വഅല്ലഖഹുൽ ബുഖാരി, എന്താ ആ ഇമാം ബുഖാരി ഇതിനെ താലീഖായി റിപ്പോർട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇത് ഈ പ്രയോഗം വന്നിട്ടുണ്ട്, ഇതിനു മുമ്പ് ഇമാം ബുഖാരിന്റെ താഴേക്ക് വന്നിട്ടില്ല. ഇമാം ബുഖാരി അപ്പൊ ഇങ്ങനെ മനസ്സിലായിക്കോളെ, പിന്നെ നമുക്ക് അവസാനം പറയാം. വഅല്ലഖഹു ഈ ഹദീസിനെ താലീഖായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മുഅല്ലഖായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആര്? അൽ ബുഖാരിയു, ഇമാം ബുഖാരി. എന്താ ഇമാം ബുഖാരിയുടെ മുഅല്ലഖ് എന്നുള്ളത് നമുക്ക് പറയാം. ഹദീസ് മുഅല്ലഖായിട്ട് റിപ്പോർട്ട് ചെയ്യാന്നതിന് പറയാം മുഅല്ലഖ്. തൈഫ്, ആരാ ആയിഷ റളിയല്ലാഹു തആല അൻഹ? ആയിഷ ആരാ? ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ഉമ്മു അബ്ദില്ല. അവരുടെ ഗോത്ര ഏതാ? ആയിഷ ബനു തൈം, ബനു തൈം, തമീമി അല്ല, ബനു തൈം, തൈം ഗോത്രം. അസിദ്ദീഖ ബിന്ദു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു, യസ്കുറുല്ലാഹ അല്ലാഹുവിനെ ദിക്റെടുക്കുമായിരുന്നു, അല്ലാഹുവിനെ സ്മരിക്കുമായിരുന്നു. അലാ കുല്ലി അഹ്യാനിഹി, അലാ കുല്ലി അഹ്യാനി എന്ന് പറഞ്ഞാൽ തിരുനബിയുടെ മുഴുവൻ സമയങ്ങളിലും, അഹ്യാന്ന് അലാ കുല്ലി ഔഖാത്തിഹി എന്നർത്ഥം, എല്ലാ സമയങ്ങളിലും. അപ്പൊ എന്താ ഈ ഹദീസിന്റെ മത്തിനെ അറിയിക്കുന്നത്? റസൂലുള്ളാഹ് എപ്പോഴും എന്ത് ചെയ്തിരുന്നു? അല്ലാഹ്ക്ക് ദിക്റിലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ നൃത്തത്തിൽ, ഇരുത്തത്തിൽ, നടത്തത്തിൽ, അല്ലദീന യസ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അല്ലാഹു സുബ്ഹാനഹു വതആല അതേപോലെ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഖലായിലാകുമ്പോ, ബാത്റൂമിലാകുമ്പോ ദിക്റുണ്ടായിരുന്നു. എന്താ അവർക്ക് ബാത്റൂമിൽ പോകുമ്പോഴല്ലേ, അവിടെ ഇരിക്കുമ്പോ? അവിടെ അതുകൊണ്ട് പിന്നെ ബാത്റൂമിലാകുമ്പോ റസൂൽ എന്ത് ചെയ്യില്ല, ദിക്റ് നാവുകൊണ്ട് എടുക്കുമായിരുന്നില്ല. റസൂലുള്ള സലാം വരെ മടക്കിയിട്ടില്ല, ഒരാൾ സലാം പറഞ്ഞപ്പോ റസൂലുള്ള സലാം മടക്കിയില്ല. എന്നിട്ട് റസൂൽ എന്ത് ചെയ്ത്, അത് വിസർജനം കഴിഞ്ഞ് റസൂൽ ഇങ്ങനെ മൂത്രവിസർജനം കഴിഞ്ഞ് റസൂൽ എന്ത് ചെയ്ത്, ചുമരിൽ കൈ അടിച്ചിട്ട് തയ്യമം ചെയ്ത് പിന്നെയാണ് മടക്കിയത്. അപ്പോ ഇവിടെ ഈ ദിക്റ് കൊണ്ട് ഉദ്ദേശം നാവ് കൊണ്ടുള്ള ദിക്റെടുക്കലാണ്, നാവ് കൊണ്ടുള്ള ദിക്റെടുക്കലാണ്, അത് ദിക്റു ബിൽ ലിസാൻ. കാരണം മനസ്സുകൊണ്ട് നമുക്ക് എപ്പോഴും ദിക്റെടുക്കാം, മനസ്സുകൊണ്ട്. അത് നമ്മളുടെ നമ്മുടെ ആവശ്യ നിർവഹണ വേളയിലാണെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിൽ ദിക്ർ അള്ളാഹുവിന് ദിക്റെടുക്കുന്നതിൽ പ്രശ്നമല്ല, മനസ്സുകൊണ്ട്. ഒരാള് പിന്നെ തന്റെ ആവശ്യം നിർവഹിക്കുമ്പോൾ മനസ്സിൽ അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹുവിനെ സ്തുതിച്ചു മനസ്സിൽ, നാവ് കൊണ്ടല്ലാതെ, അതിൽ പ്രശ്നമല്ല. അതേസമയം നമ്മൾ സുബ്ഹാനല്ലാഹ്, തസ്ബീഹ്, അല്ലാഹു അക്ബർ തക്ബീർ, അൽഹംദുലില്ലാ തഹ്മീദ്, തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങി തുടങ്ങിയുള്ള ദിക്റുകൾ നമ്മൾ നാവുകൊണ്ട് പറയുമല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ മുഴുവൻ സമയങ്ങളിലും നിർവഹിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ റസൂലുള്ളാഹി അത് എവിടെ നിർവഹിച്ചിരുന്നില്ല, തന്റെ പിന്നെ ഈ ബാത്റൂമിൽ അങ്ങനത്തെ സമയങ്ങളിൽ നിർവഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെ നാവോട് ചൊല്ലുന്നതിന്, ആ നാവോട് ചൊല്ലേണ്ട സന്ദർഭങ്ങളിലാവുമ്പോ അതിന് പുണ്യുണ്ടാവും, മനസ്സിലായില്ലേ? അതേസമയം ഒരാൾ എന്ത് ചെയ്ത് പിന്നെ പിന്നെ ഇത് നാവോണ്ട് ചെല്ലാൻ പാടില്ലാത്ത സമയത്ത് അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പുണ്യുണ്ടാവും. അവിടെ മനസ്സുകൊണ്ട് ഒരാൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലി അയാൾക്കുണ്ടാവും. പിന്നെ ഇപ്പൊ ദിക്റ് ചെല്ലുന്നതിൽ പെട്ടതാണ് ഖിറാത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അലിയാർ പറയുന്നത് എന്താണ്, കാന യുഖ്രിഉനൽ ഖുർആൻ മാലം യകുൻ ജുനുബൻ, റസൂലുള്ള ഞങ്ങൾക്ക് ഖുർആൻ ഓതി തരുമായിരുന്നു, മാലം യകുൻ ജുനുബൻ, എന്താ ജനാബത്തുകാരനല്ലെങ്കിൽ. അപ്പൊ ജനാബത്തുകാരനാകുമ്പോ എന്ത് പറഞ്ഞില്ല, ഖുർആൻ ഓതുക എന്നുള്ള ദിക്ർ പാടില്ല, മനസ്സിലായി? അപ്പോ ഇതൊരു പൊതുപ്രയോഗമാണെങ്കിലും ഇതിൽ നിന്നുണ്ട് ചില അവസ്ഥകൾ പ്രത്യേകമാക്കിയിട്ടുണ്ട്. അപ്പൊ ആ സമയങ്ങളിൽ എന്ത് പാടുള്ളതല്ല, ദിക്ർ പാടുള്ളതല്ല, നാവുകൊണ്ടുള്ളതായ ദിക്റുകൾ, നാവുകൊണ്ടുള്ള ദിക്റുകൾ പാടുള്ളതല്ല. അതാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി. ഈ ഹദീസ് റവാഹു മുസ്ലിം, ഇത് മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്തത്. മുഅല്ലഖഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഇതിനെ മുഅല്ലഖായിട്ട് റിപ്പോർട്ട് ചെയ്തു എന്നാണ്. എന്താണ് ഇമാം ബുഖാരി മുഅല്ലഖായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, മുഅല്ലഖായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ തുടക്കഭാഗങ്ങൾ വിടുക, ഒന്നുകിൽ സഹാബി, അല്ലെങ്കിൽ സഹാബിയും താബിഈയും, അല്ലെങ്കിൽ സഹാബിയും താബിഈയും താബിഈ താബിഈയും, ഇവരെ ഹദീസിന്റെ തുടക്കഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയാം, മുഅല്ലഖായിട്ട് റിപ്പോർട്ട് ചെയ്യാന്ന് പറയാം. ഒന്നോ ഒന്നിൽ കൂടുതൽ റാവികളോ സനദിന്റെ തുടക്കത്തിൽ നിന്ന് വിട്ടുപോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് മുഅല്ലഖായിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയാം. അതാണ് ഇമാം ബുഖാരിന്റെ തഴലേക്ക് എന്ന് പറയുന്നത്, തഴലേക്കാത്തിൽ ഇമാം ബുഖാരി എന്ന് പറയുന്നത്. പറഞ്ഞത് മനസ്സിലായ? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, അങ്ങനെ ഹദീ അല്ലെങ്കിൽ റസൂലുള്ള ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിൽക്കാലക്കാരായിരിക്കും ഇത് പറയാം. തുടക്കം ആ ഹദീസിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും, സഹാബി ഉണ്ടാവില്ല. ചിലപ്പോ സഹാബിയും താബിയും ഉണ്ടാവില്ല, ചിലപ്പോ സഹാബിയും താബിയും താബിഴി താബിഴയും ഉണ്ടാവില്ല. അതാണ് താലേക്കായിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയാം. അതെല്ലാം സഹീഹാണ് എന്ന് പറയാൻ പറ്റൂല. ഇമാം ബുഖാരിയുടെ മുഅല്ലഖായ റിപ്പോർട്ടുകൾ അത് ഇമാം ബുഖാരി ജസ്മ് ചെയ്ത് ഗണ്ഡിതമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് അതിന് സിഹത്ത് ഉണ്ടാവുക. അതേസമയം തലേക്കായിട്ടുള്ള റിപ്പോർട്ടുകളിൽ പലതും എന്തുണ്ട്, ദുർബലമായതുണ്ട്. അതുകൊണ്ടാണ് ഉറവ പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന ആള് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചില റിവായത്തുകൾ തലേക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അതിന് പണ്ഡിതന്മാരെന്ത് ചെയ്തില്ല, എല്ലാത്തിനും സഹീഹാണി എന്ന് വിധിച്ചിട്ടില്ല. ഇത് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ് തന്നെയാണ്. പക്ഷേ സഹീഹുൽ ബുഖാരിയിൽ മുസ്നദായ റിപ്പോർട്ടുണ്ട്, മുഅല്ലഖായ റിപ്പോർട്ടുണ്ട്. മുസ്നദ് എന്താ, മുസ്നദ് എന്നാ സനദ് പൂർണ്ണമായത്, ഒന്നും വിട്ടിട്ടില്ല, അതാണ് മുസ്നദായ റിപ്പോർട്ട്. മുഅല്ലഖായ എന്ന് പറഞ്ഞാൽ എന്താ, സനദിന്റെ തുടക്ക ഭാഗങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പം താബിഴി താബി ആയിരിക്കും പറയാ. അപ്പൊ സാബിയും പോയിട്ടുണ്ടാവും സഹാബിയും പോയിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം ഹദീസ് ദുർബലാണെന്നല്ല, പിന്നെയോ ഹദീസ് ചിലപ്പം സഹിയായിരിക്കും. മുർസലിന്റെ ഇതും മുഅല്ലഖും തമ്മിലുള്ള വ്യത്യാസം, മുർസലിൽ സഹാബിയാണ് പോവുക, താബിയെ റിപ്പോർട്ട് ചെയ്യും. ആരെ പോവുള്ളൂ, സഹാബിയെ പോവുള്ളൂ. താബി ആയിരിക്കും എന്ത് ചെയ്യുക, ഹദീസ് റിപ്പോർട്ട് ചെയ്യുക. റസൂലുള്ള പറഞ്ഞു, റസൂലുള്ള ചെയ്തു, അല്ലെങ്കിൽ റസൂലുള്ളാന്റെ കാലത്ത് ഇന്ന നടന്നു എന്നുള്ളത് താബിഴി റിപ്പോർട്ട് ചെയ്യും. ആരെ പോയിട്ടുണ്ടാവുള്ളൂ, സഹാബി പോയിട്ടുണ്ടാവുള്ളൂ. ഇതങ്ങനല്ല, മുഅല്ലഖിൽ ചിലപ്പോ സഹാബി പോവും, ചിലപ്പോ താബിഴി പോകും, ചിലപ്പോ താബിഴി താബിഴി പോകും. മനസ്സിലാവും, ഒന്നോ ഒന്നിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൽ പോയിട്ടുണ്ടാവും സനദിന്റെ തുടക്കത്തിൽ നിന്ന്. അതാണെന്ത് മുഅല്ലഖ്. സഹീഹുൽ ബുഖാരിയിലെ ഓർമ്മ ശരിയാണെങ്കിൽ 1340 ഹദീസുകൾ മുഅല്ലഖാണ് സഹീഹുൽ ബുഖാരിയിൽ. 1340 ഹദീസുകൾ മുഅല്ലഖാണ്. അതിൽ 160 ഹദീസ് മാത്രമേ മുഅല്ലഖായിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ, അതായത് സഹീഹുൽ ബുഖാരിയിൽ എന്തുണ്ട്, മുഅല്ലഖായ 1340 ഹദീസ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് എന്ത്, ഇപ്പൊ നമ്മളെ ഈ ഹദീസ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് മുഅല്ലഖായ ഹദീസാണോ, അല്ല. എന്തുകൊണ്ട്, ഇത് ഇമാം മുസ്ലിം എന്ത് ചെയ്തിട്ടുണ്ട്, മുഅല്ലഖ അല്ലാതെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇമാം ബുഖാരി 1340 ഹദീസ് മുഅല്ലഖായത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങൾ അത് എന്തായിട്ട് വന്നിട്ടുണ്ട്, മുസ്നദായിട്ട് വന്നിട്ടുണ്ട്. മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുസ്നദ് അല്ലാതെ വന്ന എത്രയേ ഉള്ളൂ, 160 ഹദീസേ ഉള്ളൂ. പറഞ്ഞത് മനസ്സിലാണ്ട? സഹീഹുൽ ബുഖാരിയിൽ 1340 ഹദീസുകളിൽ മുഅല്ലഖായിട്ടുണ്ട്. പക്ഷേ ഇതര ഹദീസ് ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമാം ബുഖാരി മുഅല്ലഖായി കൊടുത്തതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്നദായിട്ട് വന്നിട്ടുണ്ട്. എത്ര എണ്ണേ ഉള്ളൂ അതിൽ, 160 ഹദീസേ മുഅല്ലഖായിട്ടുള്ളൂ. മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സനദ് മുസ്നദ് ചേർന്ന് പിന്നെ വരാത്തതായിട്ടുള്ളൂ. ഇത് ശരിക്കും എന്തെയാണ് ഈ വിഷയത്തിൽ മനസ്സിലായിട്ടുള്ളത്, അങ്ങനല്ല. സഹീഹുൽ ബുഖാരിയിൽ മുസ്നദായ ഹദീസുകളുണ്ട്, മുഅല്ലഖും ഉണ്ട്. എത്ര ഹദീസാണ് സഹീഹുൽ ബുഖാരിയിൽ മുഅല്ലഖായിട്ടുള്ളത്, 1340 ഹദീസുകളാണ്. പക്ഷെ ഈ മുഅല്ലഖായ ഹദീസുകൾ സഹീഹുൽ ബുഖാരിയിൽ ഈ ഇത്ര എണ്ണം ഉണ്ടെങ്കിലും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമാം ബുഖാരി മുഅല്ലഖായിട്ട് കൊടുത്തതൊക്കെ മറ്റു ഹദീസുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്നദായിട്ട് വന്നിട്ടുണ്ട്. 160 വെച്ച്, 160 എന്താണ്, അത് മുഅല്ലഖ് തന്നെയാണ്. അതിനെന്തെയില്ല, മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും സനദോടുകൂടി അത് വന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ ഈ ഹദീസ് ഇമാം ബുഖാരിന്റെ താലേക്കാത്തിൽ പെട്ടതാണിത്. പക്ഷെ ഇത് ഇമാം മുസ്ലിം എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ സനദ് ചേർത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതറിയാത്തവരെന്ത് ചെയ്യും, ഓ ഇമാം ബുഖാരിന്റെ 1340 മുഅല്ലഖായ ഹദീസോ, മുഅല്ലഖായ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സഹി എന്ന് പറയാൻ പറ്റൂല, അതിലെന്തുണ്ട് സഹി അല്ലാത്തതും ചിലതുണ്ട്. അപ്പൊ ഇമാം ബുഖാരിന്റെ ഈ 540 മുഅല്ലഖാണെങ്കിലും യഥാർത്ഥത്തിൽ ഇതര ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് മുസ്നദായിട്ട് വന്നിട്ടുണ്ട്. മുഅല്ലഖ് എന്ന് തീർത്ത് പറയാവുന്നത് ഈ 160 ഉള്ളൂ സഹീഹുൽ ബുഖാരിയിൽ. അങ്ങനത്തെ ഒരു പരന്ന പഠനത്തിലേക്ക് നമ്മൾ പോകണ്ട. നമ്മള് അതിലാണ് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ അബൂ ലഹബ് ഇങ്ങനെ വിരല് വെള്ളം കുടിച്ചു എന്നൊക്കെ പറയണതൊക്കെ ഇമാം ബുഖാരിന്റെ താഴേക്കാണ്. അബൂ ലഹബിന് വെള്ളം ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞതൊക്കെ, പക്ഷെ അത് മുഅല്ലഖാണ്, പക്ഷെ അത് ദുർബലമാണ്, ദുർബലമാണ്. തയ്യബ്. في حديث وعن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يذكر الله على كل احيانه رواه مسلم وعلقه البخاري. الله سبحانه وتعالى നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.